ഹിറ്റ് 96.7 എഫ് എം സ്പെഷ്യൽ ന്യൂസുമായി ഷാബു. കാഴ്ചവട്ടത്തുള്ളതുമായി ബന്ധപ്പെടുത്തി ചോദ്യങ്ങൾ ചോദിച്ചും സംശയങ്ങൾ നിവർത്തിച്ചും പാഠങ്ങൾ പഠിപ്പിച്ചിരുന്ന ശീലമായിരുന്നു ഗുരുവിന്. അന്നും പതിവ് പോലെ ആശ്രമത്തിന് പുറത്തുള്ള താമരക്കുളത്തിനരികെ ഇരുന്ന് ഗുരു ശിഷ്യരോട് ചോദിച്ചു, താമരയുടെ ഉയരം എത്രയെന്ന് പറയാമോ? ഒരാൾ തൽക്ഷണം മറുപടി പറഞ്ഞു, 2.5 അടി. അതങ്ങനെ കൃത്യമായി പറയും, 3.5 അടി ആകാൻ പാടില്ലേ? ഗുരുവിന്റെ ചോദ്യം. ഒരു പതർച്ചയുമില്ലാതെ ശിഷ്യൻ അതിന് വ്യക്തമായി മറുപടി പറഞ്ഞു, കുളത്തിലെ വെള്ളത്തിന് 2.5 അടി താഴ്ചയേ ഉള്ളൂ. വെള്ളത്തിന്റെ താഴ്ച എത്രയാണോ അത്രയും ഉയരമേ താമരയ്ക്കുണ്ടാകൂ. ശരി, എങ്കിൽ ഒരു മനുഷ്യന്റെ ഉയരം എത്രയാണ്? ഗുരുവിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ട് ശിഷ്യന്മാർ പരസ്പരം നോക്കി. ആരും ഉത്തരം പറയുന്നില്ലെന്ന് കണ്ട് ഗുരു പറഞ്ഞു, ഓരോ മനുഷ്യന്റെയും ഉയരം ഇഞ്ചിലോ മീറ്ററിലോ അടിയിലോ അല്ല. ഓരോ മനുഷ്യന്റെയും ഉയരം പറയുന്നത് അവന്റെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ചായിരിക്കും. താമരയുടെ ഉയരം പറയാൻ വെള്ളത്തിന്റെ ആഴക്കണക്ക് പറഞ്ഞില്ലേ? അതിന് കീഴെ ഈടും ഉറപ്പുമുള്ള വേരിനെക്കൂടി പരിഗണിച്ചു വേണം താമരയുടെ വിധി പറയാൻ. അതുപോലെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ച് ഉയരങ്ങൾ കീഴടക്കുന്ന മനുഷ്യരെ നോക്കി അവരുടെ നേട്ടങ്ങളെ വിലയിരുത്തി കൈയടിക്കുമ്പോൾ അതിലേക്ക് എത്തിച്ചേരാൻ അവർ നടത്തിയ പ്രയത്നങ്ങളെ വേദനകളെ മറന്നുപോകരുത്. നേട്ടങ്ങൾ വെറും ഭാഗ്യമല്ല, ആരുമറിയാതെ ആർജിച്ച അറിവുകളും കഴിവുകളുമാണ് അവരെ ആ നേട്ടത്തിലേക്ക് നയിച്ചത്. അങ്ങനെ നേട്ടങ്ങളുടെ നെറുകയിലെത്തിയ അനേകരുണ്ട്. അതിലൊരു പേര് പറയട്ടെ, മാനസി ജോഷി. 2019 പാരാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിലെ ലോക ചാമ്പ്യൻ. പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ ലോകത്തിന് കാണിച്ചുകൊടുത്ത മാനസി. നേരത്തെ പറഞ്ഞില്ലേ, ഓരോ മനുഷ്യന്റെയും ഉയരം പറയുന്നത് അവന്റെ ആഗ്രഹങ്ങൾക്കും പ്രതീക്ഷകൾക്കും അനുസരിച്ചായിരിക്കുമെന്ന്. ആ പ്രതീക്ഷകളിലേക്ക് ആഗ്രഹങ്ങളിലേക്ക് നിശ്ചയദാർഢ്യം കൊണ്ട് നടന്നുകയറിയ മാനസി. പക്ഷെ പാരാ ബാഡ്മിന്റണിൽ ലോക ചാമ്പ്യൻ ആകണം എന്നൊന്നുമായിരുന്നില്ല മാനസിയുടെ ആഗ്രഹം. അല്ലെങ്കിൽ തന്നെ ഇരുകാലുകളിലും ഓടിച്ചാടി നടന്ന പെൺകുട്ടി എന്തിനാണ് ഡിസേബിളായ സ്പോർട്സ് പേഴ്സൺ ആകാൻ ആഗ്രഹിക്കുന്നത്? സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മാനസി 2011 December 2 2-വീലറിൽ ജോലിക്കായി പോകുമ്പോഴാണ് ആ അപകടം സംഭവിച്ചത്. റോഡിൽ നല്ല തിരക്കുള്ള സമയം. ഒരു ജംഗ്ഷനിൽ വച്ച് ട്രക്ക് മാനസിയുടെ 2-വീലറിനെ ഇടിച്ചു തെറിപ്പിച്ചു. ഉയർന്നു തെറിച്ച് റോഡിലേക്ക് വീണ മാനസിയുടെ കാലിലൂടെ ട്രക്കിന്റെ പിൻചക്രങ്ങൾ കയറിയിറങ്ങി. കാല് നിലനിർത്താൻ അവസാന നിമിഷം വരെ ഡോക്ടർമാർ ശ്രമിച്ചു നോക്കിയെങ്കിലും നടന്നില്ല. ഒടുവിൽ ഇടതുകാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. എന്റെ മുന്നിലുണ്ടായിരുന്നത് 2 വഴികളാണ്. ഒന്നുകിൽ ഇതേക്കുറിച്ച് ഓർത്ത് കരഞ്ഞു കാലം തീർക്കുക, അല്ലെങ്കിൽ കരുത്തോടെ മുന്നോട്ടു പോകുക. ഞാൻ 2-ാമത്തേത് തെരഞ്ഞെടുത്തു എന്ന് മാനസി പറയുന്നു. ആശുപത്രിവാസത്തിന് ശേഷം ഫിസിയോതെറാപ്പിയിലൂടെയാണ് മാനസി പിച്ചവച്ചു തുടങ്ങിയത്. നടക്കാൻ പ്രയാസം നേരിടുമ്പോഴെല്ലാം കുട്ടിക്കാലത്തൊപ്പം കൂട്ടിയ ബാഡ്മിന്റൺ എന്ന ഇഷ്ടത്തെ മാറ്റി നിർത്തേണ്ടി വരുമോ എന്നായിരുന്നു ശങ്കിച്ചത്. പക്ഷെ ആശങ്കകളെല്ലാം കഠിന പ്രയത്നത്തിലൂടെ മാനസി മറികടന്നു. പ്രതിസന്ധികളിൽ തളരാതെ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് സ്വന്തം ജീവിതത്തിലൂടെ മാനസി ലോകത്തിന് കാണിച്ചു കൊടുത്തു.
ആഫ്റ്റർ മീറ്റിംഗ് വിത്ത് ആൻ ആക്സിഡന്റ് ആൻഡ് ആഫ്റ്റർ ആംപ്യൂട്ടേഷൻ ഐ സ്റ്റാർട്ടഡ് മൈ റീഹാബിലിറ്റേഷൻ. ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് തിങ്സ് അഗെയിൻ വിത്ത് എ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ഓൾ ടുഗെദർ. ആൻഡ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് എവറിഥിങ് ദാറ്റ് വാസ് ഡൂയിങ് പ്രീവിയസ്ലി. Yes, there were few challenges, like we have a little lack of accessibility in our country, like my buses, my trains are not very accessible, so I had to travel. I started traveling by any other mode of transport, like rickshaws and taxis, and thanks to Uber and Ola, who have come to my rescue every time when I travel. And I never thought I would play a sport, or I never thought I would play it at this level and come out to win world championship medal.
ടക്കം ഇന്ത്യയിലെ ഭിന്നശേഷിക്കാർ നിരന്തരമായി പറയുന്ന ഒരു പരാതിയുണ്ട്, നമ്മുടെ സംവിധാനങ്ങളൊന്നും ഭിന്നശേഷി സൗഹൃദമല്ല എന്നുള്ള പരാതി. മാനസി പറഞ്ഞതുപോലെ ഗതാഗത സംവിധാനങ്ങളോ കെട്ടിടങ്ങളോ ഒന്നും തന്നെ ഭിന്നശേഷി സൗഹൃദമല്ല.
The challenge that I faced during that time, I think it was nothing, just getting used to the new prosthetic, getting used to the new life that I had to live. It was just that I was doing things differently, not like everybody else was doing. If I'm traveling with my friends, I would carry one toilet seat with me, because yes, there are places which do not have western toilets, especially our highways and roads and highway toilets. So I would do whatever I was doing.
ഈ പശ്ചാത്തലത്തിൽ വേണം മാനസിയുടെ ഈ അഭ്യർത്ഥന കൂടുതൽ പേരിലേക്ക് എത്തേണ്ടതിന്റെ ആവശ്യകത ഉയരുന്നത്. കഴിഞ്ഞ ദിവസം മാനസി തന്റെ ട്വിറ്റർ അക്കൌണ്ടിലൂടെ ഒരു അപ്പീൽ നടത്തി. അതിങ്ങനെയാണ്, എന്റെ ഈ ട്വീറ്റ് കാണുന്നവരോട് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾ പുതിയൊരു കെട്ടിടം നിർമ്മിക്കുകയാണെങ്കിൽ അത് യൂണിവേഴ്സലി ഡിസേബിൾഡ് ഫ്രണ്ട്ലിയായി നിർമ്മിക്കണം, ഭിന്നശേഷി സൗഹൃദമായി നിർമ്മിക്കണം എന്ന്. മാനസിയുടെ ട്വീറ്റ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ളവർ റീട്വീറ്റ് ചെയ്തു. 15,000 ഡെവലപ്പർമാരുടെ സംഘടനയായ ക്രഡായി റിയൽ എസ്റ്റേറ്റ് സംഘടന ട്വീറ്റിന് മറുപടിയായി അത്തരത്തിൽ നിർമ്മിക്കും എന്ന് വാക്ക് നൽകുകയും ചെയ്തു. മാനസി പറഞ്ഞതുപോലെ നമ്മുടെ രാജ്യവും അംഗപരിമിതിയുള്ളവർക്ക് അനുകൂലമായ ഒരിടമായി മാറേണ്ടതുണ്ട്. ഇൻഫ്രാസ്ട്രക്ചർ മാറണം. ഭിന്നശേഷിക്കാർക്ക് സൌകര്യപ്പെടുന്ന രീതിയിലുള്ള, അവരുടെ അഭിരുചികൾ സാധിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ കൊണ്ടുവരണം. അതിനു വഴിയൊരുങ്ങട്ടെ. അതുപോലെ കഴിവുകളുണ്ടായിട്ടും ഒഴുകഴിവുകൾ പറഞ്ഞ് ഒളിച്ചോടുന്നവർ കാണട്ടെ മാനസിയുടെ ജീവിതം. ഉയർന്നു പൊങ്ങാനുള്ള ശേഷിയാണ് ആഗ്രഹപൂർത്തീകരണത്തിലേക്കുള്ള ആദ്യപടിയെന്ന് തിരിച്ചറിയട്ടെ. ആഗ്രഹങ്ങൾ തീവ്രമെങ്കിൽ അതിജീവനത്തിനുള്ള മാർഗങ്ങൾ കണ്ടെത്തണം, അല്ലെങ്കിൽ ഒളിച്ചോടാനുള്ള കാരണങ്ങൾ മാത്രമായിരിക്കും കണ്ടെത്തുന്നത്.